ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളവും അസമും പുതുച്ചേരിയും 9 April പോളിംഗ് ബൂത്തിലേക്ക്. തമിഴ്നാട്ടിൽ 23 April, പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലുമാണ് വോട്ടെടുപ്പ്. 5 വോട്ടെണ്ണൽ May 4. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 25 ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. പോളിംഗ് സ്റ്റേഷനിലും വിപുലമായ ക്രമീകരണങ്ങൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 25 നാൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPIM CPIയും. കോൺഗ്രസിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മുതൽ നടക്കാനിരുന്ന 12 പരീക്ഷകൾ റദ്ദാക്കി CBSE. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാൾ ഒഴികെയുള്ള 4 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് പ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
140 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. March 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ അവസരമുള്ളത്. 9 April വോട്ടെടുപ്പ് നടക്കും. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും 9 April വോട്ടെടുപ്പ്. അസമിൽ 126, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളാണുള്ളത്. 234 നിയമസഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ 23 വോട്ടെടുപ്പ് നടക്കും. പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. 23, 29 എന്നീ തീയതികളിലാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ 152, രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങൾ ജനവിധി എഴുതും. എല്ലായിടങ്ങളിലും May 4 വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഗോവ, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ് സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. 9 April, 23 തീയതികളിലാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്. കേരളത്തിൽ 2.7 crore സമ്മതിദായകരാണുള്ളത്. 1.31 crore പുരുഷ വോട്ടർമാരും 1.35 crore വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 277 പേരും ഉൾപ്പെടെയാണ് ഇത്. 100 പ്രായമുള്ള 1571 വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 4.24 lakh കന്നി വോട്ടർമാരും 54,000 സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനും വോട്ടർമാർക്ക് വിവിധ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. 25 ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി വിന്യസിക്കും. ഒരു റിപ്പോർട്ട്.
5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 17.4 crore സമ്മതിദായകരും 2.19 lakh പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും. 824 നിയമസഭാ മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുന്നത്. മൊത്തം 25 ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി വിന്യസിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു.
The model polling stations will be set up in all the states and UTs, and there'll be specially women managed polling stations. Webcasting shall be 100% in all the polling stations, and there will be Divyang brothers and sisters managed polling stations as well.
കുടിവെള്ളം, ശൌചാലയം, സമ്മതിദായക സഹായ കേന്ദ്രം എന്നിവ ഉൾപ്പെടെ ഓരോ പോളിംഗ് സ്റ്റേഷനിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കും. തിരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യമാക്കുന്നതിന് കമ്മീഷൻ 30 പുതിയ സംരംഭങ്ങൾ സമീപകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി 1200 വോട്ടർമാർ മാത്രമേ ഉണ്ടാകൂ. എല്ലാ വോട്ടിംഗ് കേന്ദ്രത്തിലും നിരീക്ഷണം ഉറപ്പാക്കാൻ സമ്പൂർണ്ണ വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വിവിധ സംസ്ഥാനങ്ങളിലെ സവിശേഷമായ പോളിംഗ് സ്റ്റേഷനുകളെക്കുറിച്ച് സംസാരിക്കവെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലെ 34 നമ്പർ പോളിംഗ് സ്റ്റേഷനെപ്പറ്റി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാമർശിച്ചു. 693 സമ്മതിദായകരുള്ള ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ 8 km കാൽനടയാത്ര ഉൾപ്പെടെ 30 km ദുർഘടപാതയിലൂടെ എത്തിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ 81 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിച്ചു. 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 11 മന്ത്രിമാരും 54 സിറ്റിംഗ് MLA മാരും പട്ടികയിലുണ്ട്. അഞ്ച് മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിപിഐ 25 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിലവിലെ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ വീണ്ടും ജനവിധി തേടും. ജി ആർ അനിൽ നെടുമങ്ങാടും കെ രാജൻ ഒല്ലൂരിലും പി പ്രസാദ് ചേർത്തലയിലും ജെ ചിഞ്ചുറാണി ചടയമംഗലത്തും മത്സരിക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ എൻഡിഎ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യത്തുടനീളമുള്ള LPG വിതരണക്കാർക്കിടയിൽ വിതരണം നിലച്ചതായി റിപ്പോർട്ടുകളില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഇന്നലെ ഏകദേശം 77 ലക്ഷം LPG ബുക്കിംഗുകൾ രേഖപ്പെടുത്തിയതായും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ബീഹാർ, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഗാർഹികേതര LPG അനുവദിക്കുന്നതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വാണിജ്യ LPG സിലിണ്ടറുകൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. രാജ്യത്തുടനീളം ആവശ്യത്തിന് പെട്രോളും ഡീസലും ലഭ്യമായതിനാൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ സംബന്ധിച്ച് പൊതുവായ വീക്ഷണത്തിൽ എത്താൻ ബ്രിക്സ് അംഗരാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ചകൾ നടത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. അംഗരാജ്യങ്ങൾക്കിടയിലെ ഭിന്നതകൾ സമവായത്തിലെത്തുന്നത് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ബ്രിക്സ് അധ്യക്ഷ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ചർച്ചകൾക്ക് അവസരം ഒരുക്കുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ഷെർപ്പകളുടെ യോഗം ഈ മാസം 12 നടന്നുവെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ നാളെ മുതൽ അടുത്ത മാസം 10 വരെ നടക്കാനിരുന്ന 12 ക്ലാസ് പരീക്ഷകൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ റദ്ദാക്കി. നേരത്തെ മാറ്റിവച്ച പരീക്ഷകളും റദ്ദാക്കുമെന്ന് CBSE അറിയിച്ചു. മേഖലയിലെ 12 ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപന രീതി പിന്നീട് അറിയിക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഗംഗാനദിയുടെ തീരങ്ങളിലും വെള്ളപ്പൊക്ക സമതലങ്ങളിലുമുള്ള അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും വ്യക്തമാക്കണമെന്ന് നിർദ്ദേശിച്ചു. ഗംഗാനദി കടന്നുപോകുന്ന നിരവധി സംസ്ഥാനങ്ങൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ലഡാക്കിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് 6 ദിവസമായി അടച്ചിട്ടിരുന്ന സോജീല ചുരത്തിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ചു. റോഡ് പുനഃസ്ഥാപിക്കുന്നതിനായി മഞ്ഞുനീക്കൽ സംഘങ്ങൾ തുടർച്ചയായി പ്രവർത്തിച്ചിരുന്നു. ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർ ഗതാഗത നിയന്ത്രണങ്ങൾ പാലിക്കാനും കാലാവസ്ഥാ മുന്നറിയിപ്പ് പരിശോധിക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വരുന്ന സാമ്പത്തിക വർഷം മുതൽ ഫാസ്ടാഗ് വാർഷിക പാസിനുള്ള ഫീസ് പരിഷ്കരിച്ച് ദേശീയപാത അതോറിറ്റി. നിലവിലെ 3000 രൂപയിൽ നിന്ന് 3075 രൂപയായി വർദ്ധിപ്പിച്ച ഫീസ് അടുത്ത മാസം 1 തീയതി മുതൽ ബാധകമാകും. ഇടയ്ക്കിടെ റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഒഴിവാക്കുന്നതാണ് ഫാസ്ടാഗ് വാർഷിക പാസ്. സംഘടിത സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽപ്പെടുന്ന 6 പേർ റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിൽ. ഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന സംഘങ്ങളിലെ അംഗങ്ങളാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 14 കോടിയിലധികം വിലമതിക്കുന്ന സ്വർണം, വെള്ളി, പണം എന്നിവ പിടിച്ചെടുത്തു. കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് സ്വർണവുമായി ട്രെയിനിലെത്തിയ ഒരാളെ നേരത്തെ പിടികൂടിയിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കള്ളക്കടത്ത് സംഘം പിടിയിലായത്. കരസേനയും ജമ്മുകശ്മീർ പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ ഒരു പാകിസ്ഥാൻ ഭീകരൻ കൊല്ലപ്പെട്ടു. ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിലായിരുന്നു സംഭവം. ബുജാറിൽ നിയന്ത്രണരേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയതായി സൈന്യം അറിയിച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശം ഇന്ന് മുതൽ സമർപ്പിക്കാം. ജൂലൈ 31 അവസാന തീയതി. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളവും അസമും പുതുച്ചേരിയും 9 April പോളിംഗ് ബൂത്തിലേക്ക്. തമിഴ്നാട്ടിൽ 23 April പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലുമാണ് വോട്ടെടുപ്പ്. 5 വോട്ടെണ്ണൽ May 4. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 25 ലക്ഷത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. പോളിംഗ് സ്റ്റേഷനിലും വിപുലമായ ക്രമീകരണങ്ങൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 25 നാൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPIMഉം CPIയും. കോൺഗ്രസിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ. പശ്ചിമേഷ്യൻ മേഖലയിൽ നാളെ മുതൽ നടക്കാനിരുന്ന 12 ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി CBSE. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ.